എളിമയെന്നാൽ സ്വയം അവമതിക്കലല്ല, തന്നെക്കാളുപരി മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നതുമല്ല. പിന്നെ എന്താണ് സ്വഭാവാതീത സുഹൃതമായ എളിമ? ഇങ്ങനെ വളർത്താം എളിമ. ഫാദർ ചാക്കോ ബെർണാഡ് രചിച്ച ഏറ്റവും പ്രയാസകരമായ സുഹൃതം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. എളിമയെന്നാൽ നാം സൃഷ്ടികളാണെന്ന അവസ്ഥയെക്കുറിച്ചുള്ള അവബോധവും ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മെക്കുറിച്ചുള്ള ശരിയായ അറിവുമാണ്. എല്ലാ നല്ല ആഗ്രഹങ്ങളും പ്രവൃത്തികളും ദൈവത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളുടെ പ്രായോഗികമായ അംഗീകാരമാണ് എളിമ. നമ്മുടെ ശൂന്യതയെക്കുറിച്ചുള്ള ശരിയായ അവബോധത്തിൻ്റെ ഫലമായി ദൈവസന്നിധിയിൽ ആരാധനാത്മകമായ ഒരു മനോഭാവമുണ്ടാകുന്നതിനെ എളിമ എന്ന് വിളിക്കാം. മനസ്സിൻ്റെയും ഇച്ഛാശക്തിയുടെയും സ്വഭാവേനയുള്ള ഒരു ആഭിമുഖ്യമാണത്. അത് ദൈവത്തെ അപരിമേയമാം വിധമുള്ള ആരാധനയ്ക്ക് അർഹനായി വീക്ഷിക്കുന്നു. മനുഷ്യൻ്റെ ദൈവവിധേയത്വത്തിനാണ് എളിമ പ്രത്യേക പരിഗണന നൽകുന്നത്. ദൈവത്തോടുള്ള ആദരവിൽ അത് വേരിറക്കി നിൽക്കുകയും ചെയ്യുന്നു. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ശരിയായ ബന്ധത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് എളിമയുടെ ധർമ്മം. എളിമയിലൂടെ ദൈവത്തോട് കാണിക്കുന്ന ആദരവായിരിക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറ. ദൈവം നമ്മുടെ സൃഷ്ടാവും നമ്മെ സ്നേഹിക്കുന്ന പിതാവുമാണ്. അവിടുത്തെ യഥാർത്ഥ നിലയിൽ ദൈവത്തെ കണ്ട വിശുദ്ധർ തങ്ങളുടെ ശൂന്യതയും മനസ്സിലാക്കി. തന്മൂലം അവർ സ്വന്തം നിസ്സാരത അറിയുകയും തങ്ങൾ സ്വയം കാണുന്നതുപോലെ മറ്റുള്ളവരും തങ്ങളെ വീക്ഷിക്കുന്നതിൽ സന്തുഷ്ടി അനുഭവിക്കുകയും ചെയ്തു. ദരിദ്രർ അനുഗ്രഹീതരാണ്, എന്തെന്നാൽ ദൈവരാജ്യം അവരുടേതാണ്. എളിമയെക്കുറിച്ച് സുവിശേഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണിത്. ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്നല്ല ദരിദ്രർ എന്നതിനർത്ഥം. പ്രത്യുത ദൈവഭയമുള്ളവരും പരീക്ഷണ ഘട്ടങ്ങളിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവരുമായ വ്യക്തികളെന്നാണ്. നമ്മിൽ തന്നെയോ മറ്റേതെങ്കിലും സൃഷ്ടികളിലോ വിശ്വാസമർപ്പിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നതാണ് എളിമയുടെ പൂർണ്ണത. വിശുദ്ധ അഗസ്റ്റിൻ എളിമയെയും ആധ്യാത്മികാർത്ഥത്തിലുള്ള ദാരിദ്ര്യത്തെയും ഒന്നായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായ ദാരിദ്ര്യം പരിശീലിച്ചവൻ തനിക്ക് ഒന്നുമില്ലെന്ന് മാത്രമല്ല, താൻ ഒന്നുമില്ലായ്മയാണ് എന്നുകൂടി സമ്മതിക്കുന്നു. എളിമ സ്വഭാവാതീതമായ ഒരു സുഹൃതമാണ്. യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നതിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. ദൈവം, ദൈവവുമായി ബന്ധപ്പെടുത്തി നമുക്കുള്ള സ്ഥാനം എന്നിവയാണ് ആ വലിയ യാഥാർത്ഥ്യം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ തന്നെ അംഗീകരിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. അത് സന്തുഷ്ടിയും മാനസിക ആരോഗ്യവും വളർത്തുന്നു. സ്വാഭാവികവും സ്വഭാവാതീതവുമായവ തമ്മിൽ വേർതിരിച്ചറിയാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഭാവികമായ സവിശേഷതകളോ വൈകല്യങ്ങളോ ഒക്കെ എളിമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നിരിക്കും. ഉൾവലിഞ്ഞ സ്വഭാവത്തോടുകൂടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്ന ചിന്ത തന്നെ പേടിപ്പെടുത്തുന്നതായിരിക്കും. എന്നാൽ ഇത് സുഹൃതമല്ല. നാം സ്വാഭാവികമായി ലജ്ജാശീലരാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എളുപ്പം വഴിമാറിക്കൊടുത്തെന്നിരിക്കും. ഒതുങ്ങിക്കൂടാനും സ്വയം നിർമ്മാർജ്ജനത്തിനുമുള്ള സ്വാഭാവിക വാസനയും എളിമയാണെന്ന് പറഞ്ഞുകൂടാ. ദാവീദിൻ്റെ മകൻ അയാൾക്കെതിരെ കലാപം കൂട്ടി. സ്വന്തം ജനം അയാളെ പരിത്യജിച്ചു. ശത്രുക്കൾ അയാളെ ശപിക്കുകയും കല്ലെറിയുകയും ചെയ്തു. എന്നാൽ ഇവയ്ക്കെല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളാണ് ദാവീദ് ദർശിച്ചത്. ഇതാണ് എളിമ. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നാം ചെയ്യുന്നവയിലെല്ലാം അവിടുത്തേക്ക് വണക്കം നൽകുകയുമാണ് എളിമയുടെ സത്താപരമായ പ്രവൃത്തി. മനുഷ്യൻ്റെ ദൈവവിധേയത്വത്തോടാണ് അത് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വിശുദ്ധ തോമസ് പറയുന്നു. നമുക്ക് സംഭവിക്കുന്നതെന്തും അവിടുത്തെ പരിപാലനത്തിൻ്റെ ഫലമാണ്. ജീവൻ, സ്നേഹം, പ്രസാദവരം എന്നിവയൊന്നും നാം അല്പം പോലും അർഹിക്കുന്നില്ല. എങ്കിലും നാം അർഹിക്കുന്നതിൽ നിന്ന് അപരിമേയമാം വിധം മെച്ചമായിട്ടാണ് ദൈവം നമ്മോട് പെരുമാറുക. എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന ബോധ്യം നമ്മിൽ ഉറക്കത്തക്ക വിധം ദൈവാശ്രയബോധം വളർത്തിയെടുക്കുക.